اللهم اجعل اعمالنا كلها صالحه واجعلها لوجهك خالصه ولا تجعل منها لاحد شيئا. اللهم اغفر لنا ذنوبنا كلها دقها وجلها واولها واخرها وسرها وعلانيتها. اما بعد، سوادرنا شيخ الاسلام ابن تيميه رحمه الله അദ്ദേഹത്തിന് അല്ലാഖീദത്തുൽ വാസിത്തിയ എന്ന കിതാബാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ വിശ്വാസ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അഥവാ പരിശുദ്ധമായ ഇസ്ലാം, അതാണ് അഹ്ലു സുന്ന വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടു പഠിച്ച സഹാബികൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീൻ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കുക. അതിൽ അഖീദയിൽ നമ്മുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ആഖിറത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ അവസാനം വായിച്ചത്. ആഖിറത്തിൽ ഉള്ള ഈമാൻ, അതില്ലാതെ ഒരാളും മുസ്ലിം ആവുകയില്ല. ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തിനു ശേഷം എന്തൊക്കെ നടക്കുമെന്ന് കിതാബിലും സുന്നത്തിലും വന്നിട്ടുണ്ടോ അതിലെല്ലാം വിശ്വസിക്കലാണ്. അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഖബറിലെ ഫിത്ന അഥവാ ഖബറിലെ പരീക്ഷണം, പിന്നീട് ഖബറിൽ മുഅ്മിനു ലഭിക്കുന്ന സുഖങ്ങളും, മുഅ്മിനല്ലാത്ത അള്ളാഹുവിന്റെ ദീനെ നിഷേധിച്ചവനും അതനുസരിക്കാത്തവനും കിട്ടുന്ന ശിക്ഷ, ശേഷം ഖിയാമത്ത് നാളായാൽ കാഹളത്തിലൂതപ്പെട്ടാൽ എല്ലാവരും മരിച്ച് ചേതനയേറ്റ് വീഴുകയും പിന്നീട് ഒരു ഊതിയാൽ എല്ലാവരും എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ഖിയാമത്ത് നാൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും അവരുടെ അമലിന്റെ കിതാബുകൾ നൽകും, ഒന്നും വിട്ടുകളയാത്ത കിതാബ്. അതാണ് സൂറത്തുൽ ഇസ്റായിൽ അള്ളാഹു പറഞ്ഞത്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക ലയൗമ അലൈക ഹസീബാ. വകുല്ല ഇൻസാനിൻ, ഓരോ മനുഷ്യനും, അൽസംനാഹു, നാം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, ത്വായിറഹു അവന്റെ ശകുനം, അവന്റെ കഴുത്തിൽ, അഥവാ ശകുനം എന്നത് നമ്മുടെ അമലാണ്, നമ്മുടെ പ്രവർത്തനമാണ്, അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ശകുനത്തിന്റെ അല്ല. നമ്മൾ രാവിലെ ഇന്നാളുടെ മുഖം കണ്ടു, ഇന്നത് സംഭവിച്ചു, ഒരു കുരുവിയെ കണ്ടു, മൂന്നെണ്ണത്തിനെ കണ്ടാൽ നല്ലത്, രണ്ടെണ്ണത്തിനെ കണ്ടാൽ ദുഃശകുനം, ഇങ്ങനെയുള്ള ഷിർക്കിന്റെ വിശ്വാസങ്ങൾ ഇസ്ലാമിന്റേതല്ല. അതിന് നമ്മുടെ ജീവിതത്തിൽ ദുഷഗുണങ്ങൾക്ക് സ്വാധീനവുമില്ല, മറിച്ച് അമലാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും തായർ. ഫാലു തായറുക്കും മഅകും ഐൻ ദുക്കിർതും ബലാന്തും ഖൗമ മുസ്രിഫൂൻ. നബിമാരോട് ആ കുഫ്ഫാറുകളായ ഖൗമ പറഞ്ഞു, അവരുടെ ജനങ്ങൾ പറഞ്ഞു, നിഷേധികളായ ജനങ്ങൾ പറഞ്ഞു, ഇന്നാ തതയ്യറനാ ബികും, നിങ്ങളെ ഞങ്ങൾ ദുഷഗുണമായിട്ടാണ് കാണുന്നത്. ഐലം തൻസഹു ലനർജുമന്നകും വലാ യമസ്സന്നകും മിന്ന അസാബുൻ അലീം, നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നബിമാരുടെ മറുപടി എന്താ? തായുറുക്കും മഅകും, ആലു തായുറുക്കും മഅകും ഐൻ ദുഃഖീർത്തും, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ അടുത്ത് തന്നെയാണുള്ളത്. ഓരോരുത്തരുടെ അമലാണ് അവന്റെ ശകുനം, അതാണ് അവൻ അനുഭവിക്കേണ്ടി വരിക. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓരോരുത്തരുടെ അമൽ അത് അള്ളാഹു ഓരോരുത്തരുടെയും കഴുത്തിൽ വന്ദിക്കുമെന്നാണ് ഈ ആയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ ആയത്തിന് വിശദീകരിച്ചു പറഞ്ഞു, നമ്മുടെ കൂടെ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, അവന്റെ അരികിൽ റഖീബും അതീദുമായ മലക്കുണ്ടായിട്ടല്ലാതെ. ഒറ്റൊരു മലക്കിന്റെ വിശേഷണമായിട്ട് തന്നെയാണ് റഖീബ് അതീദ് എന്ന് വന്നിട്ടുള്ളത്. അഥവാ ഒരു മലക്കിന് റഖീബെന്നും മറ്റേ മലക്കിന് അതീദ് എന്നും പേരുണ്ട് എന്നതിൽ നിന്ന് കിട്ടുകയില്ല, മറിച്ച് റഖീബും അതീദുമായ മലക്ക് കൂടെ ഉണ്ട്, ഒന്നിൽ കൂടുതൽ. മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അമലെഴുതി വെക്കാനുള്ള മലക്കുകളുണ്ട്, സംരക്ഷകരായ മലക്കുകളുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് എന്നാൽ ഏത് സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അത് മലക്കിന്റെ വിശേഷണമാണ്. ഒരു നിമിഷത്തേക്ക് പോലും നമ്മെ നിരീക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കിന്റെ ശ്രദ്ധ നമ്മിൽ നിന്ന് വിട്ടുപോവുകയില്ല. അതീദുൻ, തയ്യാറായി നിൽക്കുന്ന മലക്കാണ്. അഥവാ നമ്മൾ ചെയ്തത് എഴുതി വെക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, അതിൽ തയ്യാറായി നിൽക്കുകയാണ്. അവരിൽ നിന്ന് നമ്മൾ ലജ്ജിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ സൂക്ഷിച്ച് രേഖപ്പെടുത്തുന്നവർ, നിരീക്ഷകർ നിങ്ങളുടെ മേലുണ്ട്. കിറാമൻ കാതിബീൻ, കിറാമൻ ബഹുമാനിക്കപ്പെടുന്ന ആദരണീയരായ മാന്യന്മാരായ കാതിബീൻ, എഴുത്തുകാരാണവർ. നോക്കൂ, ഒരു മാന്യനായ ബഹുമാനങ്ങൾക്ക് അർഹതയുള്ള ഒരാളുടെ മുന്നിൽ ബുദ്ധിയുള്ള മാന്യതയുള്ള ആരാണ് തെറ്റുകൾ ചെയ്യുക, വൃത്തികേടുകൾ ചെയ്യുക? അങ്ങനെയുള്ള ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുന്നവന്റെ കൽബ് വളരെ മോശമായിരിക്കും. കൽബിൽ എന്തെങ്കിലും നന്മയുള്ള ആരും അങ്ങനെ ചെയ്യുകയില്ല. നല്ല ബഹുമാനിക്കപ്പെടുന്ന പ്രായമുള്ള ശ്രേഷ്ഠതയുള്ള ആരുടെയെങ്കിലും മുന്നിൽ അവർ കാണുക, എങ്ങനെയാണ് വൃത്തികേടുകൾ ചെയ്യാൻ സാധിക്കുക? അള്ളാഹു നമ്മുടെ അമലുകൾ രേഖപ്പെടുത്താൻ ഏൽപ്പിച്ച മലക്കുകളെ വിശേഷിപ്പിച്ചത് കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. ലജ്ജ വേണം. അവർ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, നമ്മൾ മോശമായ രംഗങ്ങൾ ആരും കാണാതെ നോക്കിക്കാണുന്നത്, വൃത്തികേടുകൾ കാണുന്നത്, രസിക്കുന്നത്, മോശമായത് പറയുന്നത്, ഹറാമുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കണം. എല്ലാത്തിനും മുകളിൽ അതിനേക്കാളേറെ നാം ലജ്ജിക്കേണ്ട, മഹത്വം കൽപ്പിക്കേണ്ട അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. അതോടൊപ്പം ഇതാ നമ്മുടെ കൂടെ മലായിക്കത്തുണ്ട്. ഈ മലക്കുകൾ രേഖപ്പെടുത്തിയ രേഖ അത് ഓരോരുത്തരുടെയും കഴുത്തിൽ ബന്ധിക്കപ്പെടും അവന്റെ കബറിൽ വെക്കുമ്പോൾ. അള്ളാഹു പറയുന്നു, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. അങ്ങനെ വനുഖ്രിജു ലഹു, നാം അവന് വേണ്ടി പുറത്തെടുക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്തി നാളിൽ, കിതാബൻ, ഒരു കിതാബ്, അവന്റെ അമലുകളുടെ രേഖയാണത്. യൽഖാഹു മൻശൂറ, അവൻ അത് കാണും നിവർത്തപ്പെട്ടതായി. അവനോട് പറയും, ഇഖ്റാ കിതാബക, നീ നിന്റെ കിതാബ് വായിക്ക്. കഫാ ബിനഫ്സിക ലിയൗമ അലൈക ഹസീബ, നിന്നെ വിചാരണ ചെയ്യാൻ ഇന്ന് നീ തന്നെ ധാരാളമാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്, വൗദിഅൽ കിതാബ് فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. وضع الكتاب كتاب ذكفرهم ووضع الكتاب فترى المجرمين مشفقين مما فيه أنك التوالي قال إنك كان അതിലുള്ളത് നോക്കി ഭയപ്പെട്ട് ബേജാറാകുന്നവരായി നിനക്കവരെന്ന് കാണാം. യഖൂലൂൻ, അവർ പറയും, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതോ വലുതോ ആയ ഒന്നും വിട്ടുകളയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതിൽ. വവജദു മാ അമിലു ഹാദിറ, അവർ ചെയ്തത് ഹാദിറായി അവർ കാണുന്നതാണ്. ولا يظلم ربك احدا, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല, ചെയ്തതിന്റെ പ്രതിഫലമല്ലാതെ ഒരാളും അനുഭവിക്കേണ്ടി വരികയില്ല, മറ്റൊരാളുടെ തിന്മ അള്ളാഹു ഒരാളെയും ഏൽപ്പിക്കുകയില്ല. ഇങ്ങനെയുള്ള തികഞ്ഞ അതിലുള്ള റബ്ബാണ് സഹോദര നിന്റെ റബ്ബ്, നീതിമാനായ റബ്ബ്. ദുനിയാവിൽ നീ ചെയ്ത നന്മകൾ ആളുകൾ കാണാതെ വന്നേക്കാം. ഒരു നന്മയും ചെയ്യാത്തവനെ പോലെ എത്ര നന്മ ചെയ്തു കൊടുത്താലും റബ്ബിനോട് പെരുമാറിയേക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആളുകൾ നിന്നോട് പെരുമാറിയേക്കാം. നീ എത്ര നന്മകൾ ചെയ്താലും ഒരു നന്മയും ചെയ്യാത്തവനെ പോലെ ആളുകൾ നിന്നോട് പെരുമാറിയേക്കാം. അള്ളാഹു നിന്റെ റബ്ബ് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. പിന്നെന്തിനാണ് നീ ആളുകൾ നോക്കുന്നത്? നീ അള്ളാഹുവിനെ മുറാഖബത്ത് നടത്തുക, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ ഏത് സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ കിതാബിൽ മനുഷ്യരുടെ അമലുകൾ രേഖപ്പെടുത്തിയ കിതാബിലും അത് നല്ല ആളുകൾക്ക് വലത് കൈയിൽ നൽകപ്പെടുമെന്നും മോശക്കാരായ ആളുകൾക്ക് ഇടത് കൈയിൽ നൽകപ്പെടുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറയുന്നു, വയുഹാസിബുല്ലാഹുൽ ഖൽഖ വയഖ്ലു ബിഅബ്ദിഹിൽ മുഅ്മിൻ ഫയുഖറിറുഹു ബിദുനൂബിഹി كما وصف ذلك في الكتاب والسنه. ഇനി ഖിയാമത്ത് നാളിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അൽ മുഹാസബ അഥവാ വിചാരണ. ഓരോരുത്തർക്കും അവർ ചെയ്ത അമൽ അല്ലാഹു കാണിച്ചു കൊടുക്കും, അതാണ് മുഹാസബ. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വതസയ്യനു للعرض الاكبر. നിങ്ങൾ സ്വയം വിചാരണ നടത്തുക. നിങ്ങൾ വിചാരണ നടത്തപ്പെടുന്നതിനു മുമ്പ്, നിങ്ങൾക്കുള്ള വിചാരണ നടക്കുന്നതിനു മുമ്പ് സ്വയം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക, മുഹാസബ നടത്തുക. സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം തെറ്റുകളെ കുറിച്ച് ഒരുവൻ ആലോചിക്കുക, അതവൻ കണക്ക് കൂട്ടുക, അത് മാറാനായി ശ്രമിക്കുക, അതിൽ നിന്ന് മാറാനായി ശ്രമിക്കുക, റബ്ബിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുക. ഇതെല്ലാം ഖൈറിന്റെ ലക്ഷണങ്ങളാണ്. ആർക്കെങ്കിലും ഈ സ്വഭാവങ്ങളുണ്ടോ, അവന് പ്രതീക്ഷിക്കാം, ഖൈറ് പ്രതീക്ഷിക്കാം. അവനവന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക, അത് മാറ്റാനായി ശ്രമിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഹറാം ഏത് ഹലാലെന്ന് പഠിക്കുക, അള്ളാഹുവിനോട് ഹലാൽ മാത്രമാക്കി ജീവിതം മാറ്റിത്തരാൻ ദുആ ചെയ്യുക. ഇതെല്ലാം ഖൈറിന്റെ ലക്ഷണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹലാൽ കൊണ്ട് മതിയാക്കുന്നവരായി നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അക്സിന ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിന ബിഫദ്ലിക അമ്മൻ സിവാക. അള്ളാഹു മുഹാസബത്ത് നടത്തും, അള്ളാഹു ഹിസാബ് നടത്തും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സ്വയം മുഹാസബത്ത് നടത്തുക നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ ആ വലിയ പ്രദർശനത്തിനു വേണ്ടി നിങ്ങൾ ജീനത്തണിയുക, നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന, നിങ്ങൾ ആളുകൾക്ക് മുന്നിൽ വെളിവാകുന്ന രംഗം അന്ന് വഷളായി പോകരുത്. ദുനിയാവിൽ നമ്മൾ കുറെ ആളുകൾ വരുന്നൊരു മജ്‌ലിസിൽ നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയിൽ നല്ല സുഗന്ധം നമ്മുടെ ശരീരത്തിൽ നിന്ന് അതുമാത്രം വരാൻ ശ്രദ്ധിക്കുകയില്ലേ? അത് മത്വരൂപമായ വേണ്ട കാര്യം തന്നെയാണ്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ആളുകളുടെ മുന്നിൽ നല്ല വൃത്തിയിൽ നല്ല സുഗന്ധത്തോടെ വരിക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃക കാണിച്ച കാര്യം തന്നെയാണ്. പക്ഷെ സഹോദര, നീ ആലോചിച്ചു നോക്ക്, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നാളിൽ പാപങ്ങളുടെ ചീനളിഞ്ഞ ദുർഗന്ധവുമായിട്ടാണ് നീ വരുന്നതെങ്കിലും അന്ന് നിന്റെ അമലുകൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ലോക എല്ലാവരും കാണുക, അള്ളാഹു കാണിച്ച് നിന്നെ വഷളാക്കി കളഞ്ഞാലോ? അങ്ങനെ ആയി പോകരുത്. അതുകൊണ്ട് അന്നത്തേക്ക് വേണ്ടി അലങ്കാരം അണിഞ്ഞുകൊള്ളൂ എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അന്ന് നമുക്ക് അലങ്കാരമായി ഈ ലോകത്ത് ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക എന്നതല്ലാതെ സഹോദര നിനക്ക് എന്താണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക? അതാണ് തസയ്യുൻ. അത് അതിലാണ് നീ അലങ്കാരം അണിയേണ്ടത്. യഥാർത്ഥ വിശ്വാസം എന്ത് എന്ന് നീ പഠിക്കുക, സ്വാലിഹായ അമലുകൾ എന്ത് നീ പഠിക്കുക, ശിർക്കിലോ ബിദഅത്തുകളിലോ ഹറാമുകളിലോ നീ വീണുപോകാതിരിക്കുക. അന്ന് വഷളാകും, ഖിയാമത്ത് നാളിൽ വഷളായി പോകും. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വയുഹാസിബുല്ലാഹുൽ ഖൽഖ്, അള്ളാഹു പടപ്പുകളെ വിചാരണ ചെയ്യും ഖിയാമത്ത് നാളിൽ. പടപ്പുകളെ എന്ന് പറഞ്ഞാൽ ജിന്നിനെയും ഇൻസിനെയും, അവരാണല്ലോ മുകല്ലഫുകൾ, അഥവാ അള്ളാഹു തക്ലീഫ് നൽകിയിട്ടുള്ള, ഹറാം ഹലാലുകൾ ഏൽപ്പിച്ചിട്ടുള്ള, വാജിബുകൾ ഏൽപ്പിച്ചിട്ടുള്ള പടപ്പുകൾ ജിന്നും ഇൻസുമാണ്. അവരാണ് വിചാരണക്ക് വിധേയരാവുക ഖിയാമത്ത് നാളിൽ. എന്നാൽ അവരിൽ അള്ളാഹു വിചാരണ ഒഴിവാക്കിയ ചില വിഭാഗങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള 70,000 ഹദീസിലുള്ളതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സ്വർഗത്തിൽ കടക്കും, ബിലാ ഹിസാബിൻ വലാ അദാബ്, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ. ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാണ് റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവർ. അഥവാ രോഗങ്ങളോ മറ്റോ വന്നാൽ നമ്മൾ മന്ത്രിക്കുമല്ലോ ശറഈയായ മന്ത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച മന്ത്രം, ശിർക്കോ ബിദഅത്തോ കലരാത്ത സഹീഹായ മന്ത്രം. അത് നമുക്ക് സ്വയം നടത്തലാണ് ഏറ്റവും നല്ലത്. അത് ആളുകളോട് ആവശ്യം എനിക്ക് ചെയ്തു തരൂ എന്ന് ചോദിക്കാതിരിക്കലാണ് നല്ലത്. ഒരാൾ ചോദിച്ചാൽ തെറ്റൊന്നുമല്ല, അയാൾക്ക് കുറ്റമൊന്നും ലഭിക്കുകയില്ല. ചോദിക്കാതെ ഒരാൾക്ക് അങ്ങോട്ട് നമ്മൾ മന്ത്രിച്ചു കൊടുത്താൽ അത് ഖൈർ തന്നെ. പക്ഷേ ആളുകളോട് ചോദിക്കാതിരിക്കലാണ് നല്ലത്. വല യക്തവൂൻ, അതുപോലെ കരിച്ചു കളയുന്ന ചികിത്സ ചെയ്യാത്തവർ, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ വീതി. ഒരാൾ ചെയ്താൽ അയാൾക്ക് ശിക്ഷയൊന്നുമില്ല, പക്ഷെ അത് ഒഴിവാക്കലാണ് നല്ലത്. വല യതതയ്യറു, അതുപോലെ പക്ഷി ശകുനം നോക്കാത്തവരാണവർ, അത് ഹറാമാണ്, അത് ശിർക്കാൻ. ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ രണ്ടു കാര്യം പോലെയല്ല. വഅല റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ പൂർണ്ണമായി തവക്കുലാക്കുന്നവരാണവർ. അവരുടെ തവക്കുലിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ അവർ ചെയ്യുകയില്ല എന്നത്. ഇതുപോലെ ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് അവർക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല. എന്നാൽ പടപ്പുകളെല്ലാം ഹിസാബിന് വിധേയരാകും. മൃഗങ്ങൾ, അവർക്ക് ഹിസാബുണ്ടോ? അവർക്ക് ഹിസാബില്ല, പക്ഷെ അവർക്ക് ഖിസാസുണ്ട്. അഥവാ അവർ തമ്മിൽ പ്രതിക്രിയ നടപ്പിലാക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്തിൽ എല്ലാ കുഴപ്പങ്ങളും അതിക്രമങ്ങൾക്കും തീർപ്പുണ്ടാക്കും. എത്രത്തോളം ദുനിയാവിൽ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇതിന് കൊമ്പ് കൊടുത്ത് മറ്റതിന് കുത്താൻ പറയും, അതുപോലും തീർപ്പാക്കും. പക്ഷെ അതോടെ അവരുടെ കാര്യം കഴിഞ്ഞു. അള്ളാഹു അതിനോട് നീ മണ്ണായിക്കോളൂ എന്ന് പറയും, അതോടെ അത് അവ മണ്ണായി തീരും. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, ആ സമയത്താണ് കാഫിറായവൻ അള്ളാഹുവിന്റെ ദീനെ നിഷേധിച്ചവൻ പറയുക, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നരകം അത് ഇനിയും ബാക്കിയുണ്ട് ജിന്നിനും ഇൻസിനും. അതില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നെ അള്ളാഹു ഇങ്ങനെ മണ്ണാക്കി കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സൂറത്തു അന്നബഇന്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഈ അവസരത്തിലാണ് അവരത് പറയുക എന്ന് ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറയുകയുണ്ടായി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ നടത്തും. അള്ളാഹുവിന്റെ ഹിസാബ് നേരിടേണ്ടി വരുന്നവരാണ് നമ്മൾ. അത് നോക്കൂ, കിതാബിലും സുന്നത്തിലും ഉള്ളതാണ്. അതുപോലെ നോക്കൂ, നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിയോട് ഏറ്റവും യോജിച്ച കാര്യം അതാണ്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, മനുഷ്യൻ വിചാരിച്ചിരിക്കണോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? എങ്ങനെയാണത് ശരിയാവുക? അലം യകുനു തുഫതം മിമ്മനിയുംന, അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്ന്, മനുഷ്യന്റെ ബീജത്തിൽ നിന്ന് ഒരു നൂത്തുഫയായിരുന്നില്ലേ, ഒരു തുള്ളി ആയിരുന്നില്ലേ? സുമ്മക്കാന അലക്കത്തം ഫഖലഖ ഫസവ്വ, പിന്നെ അതൊരു അലക്കയായി, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തക്കട്ടയായി. ഫഖലഖ ഫസവ്വ, പിന്നീട് അള്ളാഹു അതിന് അതിന്റെ രൂപം നൽകുകയും അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു. ഫജഅല മിൻഹു സൗജൈനി അദ്ദക്കറ വൽ ഉൻസ, പിന്നെ അതിൽ നിന്ന് രണ്ടിണകൾ, ആണോ പെണ്ണോ, അങ്ങനെയാക്കി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹിയൽ മൗത, ഇങ്ങനെ ചെയ്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? ഇങ്ങനെ പല പല ദറജകളിലായി നിന്നെ കൊണ്ടുവന്നവൻ എന്നിട്ട് ഇവിടെ നിൽക്കുവോ? ഇല്ല. അതാ യുവാക്കൾ, ഇന്നലെ യുവാക്കളായിരുന്നവർ വയസ്സാകുന്നു, ഇന്നലത്തെ കുട്ടികൾ അതാ മുതിർന്നിരിക്കുന്നു, അവർ മുതിർന്നവരായിരിക്കുന്നു, മരിക്കുന്നു, ഒരു തലമുറ കഴിയുന്നു, അടുത്ത തലമുറ കഴിയുന്നു. ഇതൊക്കെ അല്ല വെറുതെ ഇതെന്നാണോ? അയഹ്തബുൽ ഇൻസാനു യുത്ര കസൂദ, ഇതൊന്നും ചോദിക്കപ്പെടാതെ, ഒന്നും അള്ളാഹു കൽപ്പിക്കാതെ, ഒന്നും അള്ളാഹു വിരോധിക്കാതെ വെറുതെ വിടുമെന്നോ? ഇതൊക്കെ ചെയ്ത റബ്ബ് സുബ്ഹാനഹു വതആല അവനൊരിക്കലും യോജിച്ചതല്ലേ ഇത്. അതുകൊണ്ട് നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പലതും, പലതും റബ്ബ് നമ്മോട് വിരോധിച്ചിരിക്കുന്നു എങ്കിലിത് ഇക്കാര്യം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇക്കാര്യം നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. അള്ളാഹു കൽപ്പിച്ചതിൽ നമ്മൾ എന്തു ചെയ്തു? അള്ളാഹു ഹറാമാക്കിയതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. അതാണ് ഹിസാബ്. വയുഹാസിബുല്ലാഹുൽ ഖൽഖ്, അള്ളാഹു പടപ്പുകളെ വിചാരണ ചെയ്യും. വയഖ്ലൂ ബിഅബ്ദിഹിൽ മുഅ്മിൻ, എന്നാൽ അള്ളാഹു മുഅ്മിനായ അവന്റെ അടിമയെ വഷളാക്കുകയില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു മുഅ്മിനെ എന്താക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അള്ളാഹുവും അവനും ഒറ്റക്കായിരിക്കും. കോടാനുകോടാനുകോടി പടപ്പുകളിൽ എത്ര കോടിക്കണക്കിന് മുഅ്മിനുകൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ അവരെ വിചാരണ ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല. ആരാണ് ഈ ദുനിയാവിൽ ഈ കോടാനുകോടി പടപ്പുകളുടെ ജീവിതം നിയന്ത്രിക്കുന്നത്? എല്ലാവരും അറബിനോട് ചോദിക്കുന്നു, ആകാശഭൂമികളിലുള്ളവരെല്ലാം. ഒരു ചോദ്യം അവനെ മറ്റൊരു ചോദ്യം കേൾക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നില്ല. പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾക്ക് ഉത്തരം നൽകുന്നത് മറ്റൊരാൾക്ക് നൽകാൻ അവന് പ്രയാസപ്പെടുത്തുന്നില്ല. ഉച്ചത്തിൽ ചോദിക്കുന്നവന്റെ ചോദ്യം കൊണ്ട് മെല്ലെ ചോദിക്കുന്നവന്റെ ചോദ്യം റബ്ബ് കേൾക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ സുബ്ഹാനല്ലാഹ് അവന്റെ സംഅ് അവന്റെ കേൾവി എല്ലാത്തിനെയും കേൾക്കാൻ വിശാലമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ വന്ന ഖൗല റളിയല്ലാഹു അൻഹ എന്ന സ്ത്രീയുടെ ശബ്ദം വീട്ടിന്റെ അകത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന എനിക്ക് കേൾക്കുന്നില്ല, ചിലത് കേൾക്കുന്നു ചിലത് കേൾക്കുന്നില്ല, പക്ഷേ ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹു ആയച്ചിറക്കി, ഖദ് സമി അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹു കേട്ടിരിക്കുന്നു തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ പരാതി പറയുന്ന പെണ്ണിന്റെ വർത്തമാനം. അല്ലാഹു യസ്മഉ തഹാവുറകുമ നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേൾക്കുന്നു. അല്ലാഹു സമീഉൻ ബസീറുമാണ്, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, തൊട്ടടുത്തിൽ എനിക്ക് മുഴുവൻ കേൾക്കുന്നില്ല. എത്ര കൈകളാണ് അവനിലേക്ക് ഓരോ ദിവസവും ഉയരുന്നത്, എത്ര ആവശ്യങ്ങളാണ് അവനിലേക്ക് എല്ലാ ദിവസവും ആളുകൾ പറയുന്നത്, എത്ര ആളുകളാണ് അവനെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നത്. അല്ലാഹു ആരെയെങ്കിലും കേൾക്കാതിരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും കാര്യം അവൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അവന് സാധിക്കാത്തത് കൊണ്ട്? ഇല്ല. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വതആല ഇങ്ങനെ വിചാരണ ചെയ്യാൻ അവനൊരു പ്രയാസമില്ല. മുഅ്മിനായ അവന്റെ അബ്ദുമായി അല്ലാഹു ഒറ്റക്കാകും, വേറെ ആരും കാണുകയില്ല കേൾക്കുകയുമില്ല. ഫയുഖറിറുഹു ബിദുനൂബിഹി എന്നിട്ട് അല്ലാഹു അവന്റെ പാപങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു അവനോട് ചോദിക്കുന്നു, ഇന്ന സമയത്ത് ഇന്ന പാപം നീ ചെയ്തിട്ടില്ലേ, ഇന്ന സമയത്ത് ഇന്ന പാപം നീ ചെയ്തിട്ടില്ലേ എന്ന് അല്ലാഹു അവനോട് ചോദിക്കും, അവനെല്ലാം സമ്മതിക്കും. എന്നിട്ട് ആ മുഅ്മിനായ മനുഷ്യൻ മനസ്സിൽ കരുതും, ഞാൻ നശിച്ചത് തന്നെ, ഞാൻ നരകത്തിലായത് തന്നെ എന്ന് വിചാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അന ഖദ് സതർതുഹ ലക ഫി ദുനിയ വ അന അഗ്ഫിറുഹ ലക അൽയൗമ, ദുനിയാവിൽ ഞാൻ ഈ പാപങ്ങൾ ജനങ്ങളെ കാണിച്ച് നിന്നെ വഷളാക്കാതെ മറച്ചു വെച്ചിരുന്നു. നോക്ക്, നമ്മുടെ രഹസ്യമായ പാപങ്ങളെല്ലാം അല്ലാഹു ജനങ്ങളെ അറിയിച്ച് നമ്മെ വഷളാക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് അല്ലാഹുവിന്റെ സിത്രാണ്, അല്ലാഹുവിന്റെ മറയാണ്. അതാരും വലിച്ച് സ്വയം കീറരുത്, സ്വയം അവനവന്റെ പാപങ്ങൾ ജനങ്ങളോട് പറയരുത്, ആരുടെ മുന്നിലും കുമ്പസരിക്കരുത്. അല്ലാഹുവിനോട് മാത്രമേ പാപങ്ങൾ ഏറ്റുപറയാവൂ, അവനോട് കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാഹുവിന് ഇഷ്ടമാണത്, അല്ലാഹുവിന് ഇഷ്ടമാണത്. അല്ലാഹു സന്തോഷിക്കുന്നു നിന്റെ തൗബയിൽ, നിന്നെ കൊണ്ട് അവൻ ഒരു ആവശ്യം ഉണ്ടായിട്ട് സന്തോഷിക്കുന്നതല്ല, അവന്റെ റഹ്മത്താണത്, അവന്റെ ഫദ്ലാണ്. അതുകൊണ്ട് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പറയുക, അവനത് ദുനിയാവിൽ മറച്ചു വെച്ചു, അത് അവന്റെ നിഅമത്താണ്. എന്നിട്ട് അല്ലാഹു മുഅ്മിനോട് പറയും, ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തന്നിരിക്കുന്നു. ഈ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, കമാ ഊസിഫ ദാലിക ഫിൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലും വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ വിചാരണ നടക്കും. എന്നാൽ കുഫാറുകളുടെ വിചാരണ ഇങ്ങനെയല്ല, അവരെ കുറിച്ച് പരസ്യമായി എല്ലാവരും കേൾക്കെ പറയപ്പെടും, ഹാഉലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം, ഇതൈവരാണ്. വയഖൂലുൽ അശ്ഹാദു, സാക്ഷികൾ വിളിച്ചു പറയും, ഇവരാണ് അള്ളാഹുവിന്റെ പേരിൽ അവരുടെ റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞവർ എന്ന് വിളിച്ചു പറഞ്ഞ് അവരെ വഷളാക്കും. അവരുടെ വിചാരണ മുഅ്മിനിന്റെ വിചാരണ പോലെയല്ല. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അമ്മൽ കുഫാറു, എന്നാൽ കുഫാറുകൾ, ഫല യുഹാസബൂന മുഹാസബത മൻ തൂസനു ഹസനാതുഹു ബിസയ്യാതിഹി ഫഇന്നഹും ലാ ഹസനാത്തിൻ ലഹും വലാകിൻ തുഅദ്ദദു അമാലുഹും വതുഹ്സാ ഫയൂഖഫൂന അലൈഹ വയുഖററൂന ബിഹ വയുസ്സൗന ബിഹ. മുഅ്മിന്റെ വിചാരണ ഇപ്പറഞ്ഞതുപോലെ ആണെങ്കിൽ, അമ്മൽ കുഫാർ, എന്നാൽ കാഫിറുകൾ, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്ത, അവന്റെ ദീൻ നിഷേധിച്ച ആളുകൾ, ഫല യുഹാസബൂന മുഹാസബത മൻ തൂസനു ഹസനാതുഹു ബിസയ്യാതിഹി, നന്മകളും തിന്മകളും പരസ്പരം തൂക്കപ്പെടുന്നവന്റെ വിചാരണയല്ല അവർക്കുണ്ടാവുക. അങ്ങനെ ഒരു മുഹാസബത്ത് അവർക്കുണ്ടാവുകയില്ല. ഫല യുഹാസബൂന, അവർ വിചാരണ ചെയ്യപ്പെടുകയില്ല. മുഹാസബ വിചാരണ. എങ്ങനത്തെ വിചാരണ? മൻ തൂസനു ഹസനാതുഹു ബിസയ്യാതിഹി, നന്മയും തിന്മയും തൂക്കുന്നവന്റെ വിചാരണ കുഫാറുകൾക്ക് ഉണ്ടാവുകയില്ല. എന്താണ് കാരണം? ഫൈനഹും ലാ ഹസനാതിൽ ലഹും, ഒരിക്കലും നന്മയുമില്ല, ഒരു നന്മയും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. ഇസ്ലാമിന്റെ കൂടെയല്ലാതെ, മുസ്ലിമായാലല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻതൂറ. അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലും, അത് പൊടിച്ചു പാറ്റപ്പെട്ട ധൂളികൾ പോലെ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ആ വെളിച്ചത്തിൽ ഇങ്ങനെ പൊടി. അതുപോലെ അള്ളാഹു നശിപ്പിച്ച കളയും, അത് പ്രയോജനപ്പെടുകയില്ല. മറിച്ച് അവരുടെ നന്മകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ നൽകപ്പെടും. ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം നൽകപ്പെടും. ആഖിറത്തിൽ ഒന്നും ലഭിക്കുകയില്ല, ഒന്നും ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചാലല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവരുടെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ നല്ല ദാനധർമ്മമൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ആള് മുസ്ലിം ആയിരുന്നില്ല. അയാളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് രക്ഷയില്ല. എന്താ കാരണം? വലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. അയാൾ ഒരിക്കൽ പോലും ദുനിയാവിൽ ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹുവെ യൗമുദ്ദീനിൽ ഖിയാമത്ത് നാളിൽ എന്റെ പാപങ്ങൾ പുറത്തേറണേ. അതാ ഖിയാമത്ത് നാളിൽ അയാൾക്ക് വിശ്വാസമില്ലല്ലോ. മുസ്ലിമീങ്ങളുടെ ദുആ ആണ് റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. ഇബ്രാഹിം അലൈഹി സ്വലാ അള്ളാഹുവിന്റെ ഖുർആനിൽ ഈ ദുആ വന്നിട്ടുണ്ട്, അള്ളാഹുവെ ഖിയാമത്ത് നാളിൽ നീ എന്റെ പാപങ്ങൾ പുറത്തേറണേ. അപ്പൊ ഖിയാമത്ത് നാളിൽ അയാൾക്ക് വിശ്വാസമില്ല, അതോടെ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. എന്നാൽ അവർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, അവരുടെ ഇസ്ലാം നന്നാവുകയാണെങ്കിൽ, നേരത്തെ കൂഫറിലായിരിക്കെ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കും, ഇതിൽ വരവേക്കും, ഇതിലേക്ക് കൂട്ടും. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, നബിയെ ഞാൻ കുഫറിലായിരിക്കെ മുശ്രിക്കായിരിക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, കുടുംബം എന്തൊക്കെ ചേർക്കുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലംത അലാ മാ അസ്ലഫ്ത അലൈഹി മിനൽ ഖൈർ. താങ്കൾ അന്ന് ചെയ്ത നന്മ എന്താണോ അതൊക്കെ കൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിൽ ഉണ്ട്, എന്നാൽ കഴിഞ്ഞുപോയ പാപങ്ങളോ അത് ഇസ്ലാമോടെ തകർന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹ്. ഇസ്ലാം അതിന് മുമ്പുള്ള പാപങ്ങളെ പൊളിച്ചു കളയും. അപ്പോ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാതെ ഒരു നന്മയും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അള്ളാഹു നമ്മളെ പടച്ച രീതിയും സ്വീകരിക്കാനാണ്. അപ്പൊ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നു വർഗത്തെയോ ഇൻസു വർഗത്തെയോ ഞാൻ പടച്ചിട്ടില്ല, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്തവരെ കുറിച്ച് അവരെത്ര ആതുര ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, എത്ര രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൽ യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്തവർക്ക് വമ്മൽ കുഫാറു ഫലാ യുഹാസബൂന മുഹാസബത മൻ തൂസന ഹസനാതു ബിസയ്യാതിഹി ഫൈന്നഹും ലാ ഹസനാതിൽ ലഹും. അവർക്ക് നന്മകളൊന്നുമില്ല. വലാക്കിൻ തുഅദ്ദു അമാലുഹും. പക്ഷേ വിചാരണ ഇല്ല എന്ന് പറഞ്ഞാൽ തീരെയില്ലെന്നല്ല, മറിച്ച് അവരുടെ അമലുകൾ എണ്ണപ്പെടും. വതുഹ്സ അത് കണക്കാക്കപ്പെടും. ഫയൂഖഫൂന അലൈഹ എന്നിട്ട് അതിന്റെ അരികിൽ അവരെ നിർത്തും. വയുഖററൂന ബിഹ അതെല്ലാം അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. വയുസൗന ബിഹ അതിനുള്ള പ്രതിഫലം നൽകും, അഥവാ അതിന്റെ പ്രതിഫലം നൽകും, അഥവാ നരകത്തിൽ അവരുടെ പാപങ്ങൾക്കുള്ള പ്രതിഫലം ഷിർക്കിന്റെയും കുഫറിന്റെയും ശിക്ഷയോടൊപ്പം നൽകപ്പെടും. അതിനുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. ആരാണോ കുഫർ ചെയ്യുകയും കാഫിറുകളാവുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തത്, അവർക്ക് ശിക്ഷക്കു മുകളിൽ ശിക്ഷ നാം നൽകും എന്ന് പറഞ്ഞാൽ എല്ലാ കാഫിറും ഒരേപോലെയല്ല. ചിലര് അവന്റെ ദീനിൽ ജീവിക്കുന്നുണ്ട്, അവൻ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാനോ അള്ളാഹുന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയാനൊന്നും നടക്കുന്നുണ്ടാവുകയില്ല. ഷിർക്കിന്റെ കുഫറിന്റെ ശിക്ഷ അവൻ അതിലായിട്ടാണ് മരിച്ചതെങ്കിൽ നരകത്തിൽ കാലാകാലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അവനെ പോലെയല്ല ആര്, അള്ളാഹുന്റെ ദീൻ സ്വീകരിക്കാതിരിക്കുകയും അതോടൊപ്പം ദീൻ സ്വീകരിച്ചവർ ഉപദ്രവിക്കുകയും ചെയ്തവൻ, അവന് ശിക്ഷക്ക് മുകളിൽ ശിക്ഷയുണ്ട്. സാധാരണ ഒരു മുശ്രിക്കും ഫിറഔൻ ഒരുപോലെ ആവുമോ? ഒരുപോലെയല്ല, അവർക്ക് കൂടുതൽ ശിക്ഷയുണ്ട്. അപ്പോ എന്നതുപോലെ അമലുകൾ അവർക്ക് കാണിക്കപ്പെടും, സമ്മതിക്കപ്പെടും, അവർ സമ്മതിക്കും. അതിനുള്ള എന്താണോ ജസാ അത് നൽകപ്പെടും. ഇതെല്ലാം ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നതാണ്. കിതാബിലും സുന്നത്തിലും വ്യക്തമായി വന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കുക, അഹ്ലു സുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ആഖിറത്തിലുള്ള വിശ്വാസത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഫി അറഫത്തിൽ ഖിയാമതി അൽ ഹൗദുൽ മൗറൂദു ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ماؤه اشد بياضا من اللبن واحلى من العسل طوله شهر وعرضه شهر وانيته عدد نجوم السماء فمن شرب منه شربة لم يظما بعدها ابدا. عندنا وفي عرصة القيامة قيامة على المحشر متت عند الحوض حوض عند المورود ഒഴുകി വരുന്ന ഹൗൽ ആരുടേതാണത്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂലിന് അൽ ഹൗദ് ഖിയാമത്ത് നാളിൽ ഹൗദ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഖിയാമത്ത് നാളിൽ ആ മഹ്ഷറിൽ അതിലേക്ക് ആവശ്യക്കാരാണ് ജനങ്ങൾ. വിയർപ്പിൽ മുങ്ങി സൂര്യൻ ഒരു മീൽ അകലെ നിൽക്കുന്ന ഖിയാമത്ത് നാളിൽ അവരതിനാവശ്യക്കാരാണ്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ മധുരം അത് ഈ ദുനിയാവിൽ നുകർന്നവൽക്കല്ലാതെ ഖിയാമത്ത് നാളിൽ അവിടുത്തെ ഹൗദിൽ നിന്ന് നുകരാൻ ഉള്ള ഭാഗ്യം ലഭിക്കില്ല. അതിൽ നിന്ന് ഒന്ന് കുടിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചാൽ മതി, അവൻ രക്ഷപ്പെട്ടു. അസ്സലല്ലാഹു യജാൽനി വയ്യാക്കും മിൻഹും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദ് അത് ഖിയാമത്ത് നാളിലുണ്ട്. എന്താണ് അവിടുത്തെ ഹൗദ്? അഥവാ അതിനെ പണ്ഡിതന്മാർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിലെ തെളിവുകളിൽ നിന്നും വിശദീകരിച്ചത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ പ്രവിശാലമായ ഒരു മഹത്തായ നദിയുണ്ട്. അതിന്റെ പേരാണ് അൽ കൗസർ. സ്വർഗത്തിലാണത്. ഇന്ന അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ ചെറിയ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്താൽ ചിരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇതാ അള്ളാഹു എനിക്ക് വാഗ്ദാനം തന്നിരിക്കുന്നു, നബിയെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. സ്വർഗത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായുള്ള നദിയാണ് അൽ കൗസർ. സ്വർഗത്തിലുള്ളതാണത്. അത് ഇപ്പോൾ ഉണ്ട്, അള്ളാഹു അത് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഹൗദ് നോക്കിക്കാണുന്നത് പോലെ ഉണ്ട്. അതുപോലെ റസൂലുള്ള പറഞ്ഞു, വമിമ്പരി അല ഹൗദി, എന്റെ മിമ്പർ അതെന്റെ ഹൗദിന് മുകളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന് അറിയാം അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണ്. ഒന്നുകിൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ആ ഹൗദിന് മുകളിൽ അള്ളാഹു കൊണ്ടുവരുമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ ഹൗദുള്ള സ്ഥലത്താണ്, ഈ മിമ്പറുള്ള സ്ഥലത്താണ് അള്ളാഹു ഖിയാമത്ത് നാളിൽ ആ ഹൗദ് കൊണ്ടുവരിക എന്നായിരിക്കാം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ വീടും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം റൗദത്തു മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താണത്? അത് പല പണ്ഡിതന്മാരതിന് പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് അറിയാം അതിന്റെ ഹഖീഖത്ത് എന്താണ്. ഒന്ന്, അവിടെ പിന്നെ ആ സ്ഥലം അതുപോലെ സ്വർഗത്തിലേക്ക് അള്ളാഹു ഉയർത്തും എന്നാണ്. എന്നാൽ അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിൽ വലിയ പ്രതിഫലമുണ്ട് എന്നതിൽ സംശയമില്ല. ചില ആളുകൾ ഖബറിനെയാണ് റൗള എന്ന് വിചാരിച്ചിട്ടുള്ളത്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളത് മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന എന്നാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗദി വ മിമ്പരി അല ഹൗദി, മിമ്പറിന്റെ ഹൗദിന് മുകളിലാണ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഈ പ്രത്യേകമായ കൗസർ എന്ന നദിയിൽ നിന്ന്, ആ നദിയിൽ നിന്ന് ശ്രദ്ധിക്കുക, മഹ്ഷറിലേക്ക് ഒഴുകി വരുന്നതാണ് ഹൗദ്. മഹ്ഷറിലേക്ക് ഒഴുകി വരുന്നതാണ് ഹൗദ്. അതിൽ നിന്നുള്ളതാണ് ഹൗദ് എന്നാൽ വെള്ളം ശേഖരിച്ചിട്ടുള്ള അതേ സ്ഥലത്തിനാണ് ഹൗദ് എന്ന് പറയാം. മസ്ജിദിലൊക്കെ ഹൗദ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ്? വെള്ളം അതിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ഷറിലുള്ള ഹൗദ് അത് എവിടുന്ന് വരുന്നതാണ്? സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്, സ്വർഗത്തിലെ കൗസറിൽ നിന്ന് വരുന്നതാണ്. കാരണം ഇത് ആളുകൾ കുടിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ്, സിറാത്ത് എന്ന പാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ്. ഇത് കുടിച്ചിട്ടാണ് മുഅ്മിനുകൾ ഏത് കടക്കുന്നത്? ആ പാലം കടക്കുന്നത്.
ആ പാലം കടന്ന് സ്വർഗത്തിലേക്ക് മുഅ്മിനുകൾ എത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് കുടിച്ചതിന് ശേഷമാണ്. അവിടേക്ക് ആളുകൾ വരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയും. എങ്ങനെയാണ്? വുദൂഇന്റെ അടയാളമുണ്ടല്ലോ അവരുടെ മുഖത്തും അവരുടെ കൈകാലുകളിലും. നല്ല മുന്തിയിനും കുതിരകളുടെ തലക്കും കൈകാലുകളിലൊക്കെ പ്രത്യേകം വെള്ള അടയാളമുണ്ടാകും. എന്നതുപോലെ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയും. എല്ലാ നബിമാർക്കും ഹൗദുണ്ട്, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ഹൗദ്, ഏറ്റവും മഹത്തായ ഹൗദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദാണ്. അവിടുത്തെ ഹൗദ്, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. അവരുടെ ഉമ്മത്ത് അവരുടെ നബിയുടെ ഹൗദിൽ നിന്നാണ് കുടിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്നാണ് ഈ ഉമ്മത്ത് കുടിക്കുക. ആ ഹൗദിന്റെ അടുക്കലേക്ക് റസൂലുള്ള ആദ്യം എത്തും. അവിടുന്ന് പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാനാണ് ആദ്യം ആ ഹൗദിന്റെ അടുക്കലേക്ക് എത്തുക. എന്നിട്ട് അതിൽ നിന്ന് ചില ആളുകൾ മാറ്റി നിർത്തപ്പെടും, കുടിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് എന്റെ ഉമ്മത്താണല്ലോ. അപ്പൊ നബിയോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, ഓ നബിയെ താങ്കൾക്ക് അറിയില്ല താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയതെന്ന്. അൽഹംദുലില്ലാഹി മറത്തൻ ബഅദ ഉഖറ, അള്ളാഹുവിനാണ് വീണ്ടും വീണ്ടും സ്തുതി. കാരണം ആ വാക്കിന് രണ്ട് തെളിവിട്ടി. ഒന്ന്, ബിദാത്തുകാരന് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇബാദത്താണെന്ന് വിചാരിച്ച് ബിദാത്തുകൾ ചെയ്യുക, ദീനില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ചിലർക്ക് അത് ചെയ്താലേ ഭക്തി കിട്ടുള്ളൂ, അത് വ്യാജ ഭക്തിയാണ്, അങ്ങനെ ഒരു ഖുശൂ നമുക്ക് ആവശ്യമല്ല. ഇങ്ങനെ ചെയ്ത ആളുകൾ, ബിദാത്തുകൾ ഉണ്ടാക്കിയ ആളുകൾ, കബറുകൾ കെട്ടിപ്പൊക്കുക, അവിടെ ഉറൂസുകളും നേർച്ചകളും സംഘടിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക, പലരുടെയും ആണ്ടും ഇതുപോലുള്ളതൊക്കെ കൊണ്ടാടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുക, അവർ ആട്ടി അകറ്റപ്പെടും എന്ന ഹദീസിന് കിട്ടി. മാത്രമല്ല, റസൂലുള്ളാന്റെ കാലശേഷം ഉമ്മത്ത് എന്ത് ചെയ്തു എന്ന് റസൂലുള്ളാഹ് അറിയില്ല എന്നും ആ ഹദീസിൽ കിട്ടി. ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്ന എന്താ, നമ്മളിവിടുന്ന് എന്ത് ചെയ്താലും അള്ളാഹുന്റെ റസൂൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു, കേൾക്കുന്നു. എന്റെ ഒരു വിളിക്ക്, യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി, അള്ളാഹുന്റെ റസൂലെ എന്റെ കൈ പിടിക്കൂ, അള്ളാഹുന്റെ റസൂലെ നമ്മളെ മജ്‌ലിസിൽ ഹാദിറാകൂ എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഒരു ഖൗമ തേടിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കാണിത്. അള്ളാഹുന്റെ റസൂൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഇതിനെതിർ പഠിപ്പിക്കാനാണ് റസൂലുള്ള വന്നത്, ഇതിനെതിർ പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ എല്ലാ നബിമാരും വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് ബിദഅത്ത് ചെയ്തവർ അകറ്റപ്പെടും. അപ്പൊ റസൂലുള്ള പറയും, ഇങ്ങനെ പറഞ്ഞപ്പോ, ഓ നബിയെ, താങ്കളുടെ വഫാത്തിന് ശേഷം താങ്കളുടെ കാലശേഷം അവരുണ്ടാക്കി എന്താണ് താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ ദീനിൽ മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ. അവർ അള്ളാഹുവിന്റെ റസൂൽ, ഈ ഉമ്മത്തിനോട് ഏറ്റവും താല്പര്യമുള്ള, ഈ ഉമ്മത്ത് പ്രയാസപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത, മുഅ്മിനുകളോട് കാരുണ്യമുള്ള റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? അത്രയും ഗൗരവപ്പെട്ട കാര്യമായതുകൊണ്ടാണ് സുള്ളാന്റെ വസീയത്താണ് ഇതിനിൽ പുതുതായി ഒന്നുണ്ടാക്കരുത് എന്നത്. അപ്പൊ ഈ ഹൗദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഇ ചെയ്ത, അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ മധുരം ഈ ലോകത്ത് നുകർന്നിട്ടുള്ളവർക്കാണ് ഖിയാമത്തിന്റെ നാളിൽ ആ ഹൗദ് കുടിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. ആ ഹൗദിന്റെ പ്രത്യേകത എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഇതൊക്കെ ഹദീസിൽ അങ്ങനെ തന്നെ വന്ന കാര്യങ്ങളാണ്. ഒന്ന്, മാഉഹു അശദ്ദു ബയാദം മിനൽ ലബൻ, അതിലെ വെള്ളം അത് പാലിനേക്കാൾ വെളുത്തതാണ്, ഹദീസുകളിൽ മഞ്ഞിനേക്കാൾ വെളുത്തതാണ് എന്ന് വന്നിട്ടുണ്ട്. വഅഹ്ല മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഇതൊന്നും കഥയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൽ വന്ന ഹക്കാണ്. അതുപോലെ ഹദീസിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്, എന്താണ്, അതിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ നല്ലതാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, തൂലുഹു ഷഹ്റുൻ വഅർദുഹു ഷഹ്റുൻ, അതിന്റെ നീളം അത് ഒരു മാസത്തെ വഴി ദൂരമാണ്, അതിന്റെ വീതിയും അങ്ങനെ തന്നെ ഒരു മാസത്തെ വഴി ദൂരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളതാണ്. അന്നത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഉള്ള വാഹനങ്ങളല്ല, പൊതുവെ ഉദ്ദേശിക്കുന്നത് ഒട്ടൊക്കെ പുറത്തുള്ള ദൂരമാണ്, അത്രയുമുണ്ട്. വആനിയതുഹു അദദു നുജൂമി സമാ, അതിലെ പാത്രങ്ങൾ അത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമാണ്. എന്നാൽ കനുജൂമി സമാ എന്നും വന്നിട്ടുണ്ട്, അഥവാ
നക്ഷത്രങ്ങളെ പോലെ എന്ന് തന്നെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് നക്ഷത്രങ്ങളെ പോലെ കാണാൻ തിളക്കമുള്ളതും അതുപോലെ എണ്ണമുള്ളതുമാണ്. ഇപ്പൊ ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് കുടിക്കുക, അല്ല റസൂലിന്റെ കയ്യിൽ നിന്നല്ല എല്ലാവരും കുടിക്കുക, മറിച്ച് എങ്ങനെയാണ് കുടിക്കുക, ഓരോരുത്തരും കോരിക്കാണ് കുടിക്കുക. അതുകൊണ്ടാണ് എന്ത് ആനിയത്തുകൾ അതിന്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിമാര് നാട്ടുകാരൊക്കെ എണീപ്പിച്ചു നിർത്തി ദുആ ചെയ്യുന്നത് പരസ്യമായി വന്നിട്ടുണ്ട്. എന്താണ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളുടെ ഹൗദിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കള്ളക്കരച്ചിലും കരിഞ്ഞ് ജനങ്ങളോട് മുന്നിൽ അഭിനയിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും ബിദാത്തുകാരൻ. ഇതോ ഇത് തനി ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കേടുക, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പഠിപ്പിക്കാത്തത്. ഇവരാണ് അത്ര ഉലമാക്കളുടെ ഖമർ, ഉലമാഇന്റെ ചന്ദ്രനാണ് അത്ര. നഊദു ബില്ലാ, ബുല്ലാലിന്റെ നേതാവ് അഥവാ പിഴച്ചുപോയ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴക്കുകയും ജനങ്ങളെ പഴപ്പിക്കുകയും ചെയ്യുന്ന ഖൗമിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന് റസൂലിനെ വിളിച്ചു തേടും. എന്നിട്ട് ജനങ്ങളൊക്കെ ഇരുന്ന ജനങ്ങളെ എഴുന്നേപ്പിച്ചിട്ട് ദുആ ചെയ്യുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ താഗൂത്തായ അള്ളാഹുവിനെതിരായി ജനങ്ങൾ തങ്ങളെ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. ദുനിയാവാണ് അവരുടെ ലക്ഷ്യം, ആഖിറത്ത് അവരുടെ ലക്ഷ്യമേ അല്ല. ആഖിറത്തിൽ അവർക്ക് വിശ്വാസമേ ഇല്ല. വിശ്വാസമുള്ള ആളുകളുടെ പണിയല്ല ഇത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് കോരി കുടിക്കുക റസൂലിന്റെ ദീമ്പിൻ പറ്റിയാണ് വേണ്ടത്. فمن شرب منه شربة او شوربة لم يظما بعدها ابدا അതിൽ നിന്ന് ആരെങ്കിലും ഒരൊറ്റ കുടി കുടിച്ചാൽ, ഒരു തവണ കുടിച്ചാൽ, ലം യൽമ അവൻ പിന്നെ ദാഹിക്കുകയില്ല, ബഅദഹ അതിനു ശേഷം അബദൻ ഒരിക്കലും ദാഹിക്കുകയില്ല. പക്ഷേ സ്വർഗത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുമ്പോൾ ദുനിയാവിലെ പോലെ ദാഹിച്ചാലേ അതിന് രുചി ഉണ്ടാവൂ എന്നില്ല. ദുനിയാവിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ രുചി ഉണ്ടാവില്ലപ്പോഴാ നമ്മൾ വിശന്നാലാണ്. കുടിക്കുന്ന വെള്ളത്തിന് നല്ല രുചി തോന്നുക ദാഹിച്ചു കുടിച്ചാലാണ്. പക്ഷെ അങ്ങനെ ദാഹവും അതുപോലെ വിശപ്പും എന്ന രണ്ട് പ്രയാസങ്ങൾ നേരത്തെ ഉണ്ടാകണമെന്നില്ല സ്വർഗത്തിൽ രുചി ഉണ്ടാകാൻ. സ്വർഗത്തിൽ അവസ്ഥ വേറെയാണ്. കാരണം സ്വർഗത്തിൽ പ്രയാസമില്ല. വിശപ്പ് പ്രയാസമാണ്, ദാഹം പ്രയാസമാണ്, പ്രയാസമില്ല. എന്നാലോ സുഖത്തിന് ദുനിയാവിലേക്കാൾ യാതൊരു കുറവുമില്ല, മറിച്ച് എത്രയോ ഇരട്ടിയാണ്. അല്ലാഹുമിന്നാ നസ്അലുക്കൽ ജന്ന വനഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. സഹോദരങ്ങളെ, അവിടെ പ്രയാസം നേരത്തെ ഉണ്ടാകണമെന്നില്ല. എന്തിന്? ഒരാൾ ടോയ്ലറ്റിലേക്ക് പോവുക, അയാൾ വിസർജനത്തിന് പോവുക, മൂത്രമൊഴിക്കാനോ മലമൂത്ര വിസർജനത്തിനോ പോവുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ അത് പ്രയാസമാണ്. സ്വർഗത്തിൽ ആ പ്രയാസമില്ല, തുപ്പുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് വലായബ് സുഖൂൻ, അവർ തുപ്പുകയില്ല, അവർ മൂക്കുചീറ്റുകയില്ല, ഇതൊന്നുമില്ല. എങ്ങനെയാണ് നബിയെ അവർ കഴിച്ച ഭക്ഷണം പുറത്തേക്ക് പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പും ഏമ്പക്കവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹിയനുസരിച്ച് മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇതുപോലും ഖൈറാണ്. ദുനിയാവിൽ നമ്മൾ വയർത്താൽ നമുക്ക് കുളിക്കുന്നവരെ ഒരു സമാധാനം കിട്ടുകയില്ല, എന്നാൽ അവിടെ അങ്ങനെയല്ല. അവിടെ വിയർക്കുന്നത് കൊണ്ട് ഖൈറാണ് ഉണ്ടാവുക. അവിടുത്തെ വെള്ളിയാഴ്ചയിലെ ചന്തയിൽ പോയി വരുന്ന ആളുകൾ, അവർക്ക് ഒരു കാറ്റടിച്ചതുകൊണ്ട് ആ ചന്തയിലെ മണ്ണ്, സ്വർഗത്തിലെ വിശിഷ്ടമായ മണ്ണ് അതവരുടെ ശരീരത്തിൽ പുരളും. അവർ തിരിച്ചു വന്ന് അവരുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് വന്നാൽ വാതിൽ തുറക്കുന്ന വീട്ടുകാർ ചോദിക്കുക, എന്താണ് നിങ്ങൾ പോയതിനേക്കാളും ഭംഗി കൂടിയിട്ടാണല്ലോ തിരിച്ചു വന്ന്. സാധാരണ നമ്മൾ അങ്ങാടി പോയി വന്നാൽ ദുനിയാവിൽ അങ്ങനെയല്ലോ, എന്നാൽ സ്വർഗത്തിൽ എങ്ങനെയാണ്? അപ്പോ ഇവരോട് പോയി വന്ന ആള് പറയും, അള്ളാഹുവാണെ നിങ്ങളും ഭംഗി കൂടിയിട്ടുണ്ട്, നിങ്ങൾക്കും ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷവും വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല. സഹോദര, ദുനിയാവിലെ തുച്ഛമായ എന്തെങ്കിലും സുഖത്തിനു വേണ്ടി ഇത് നഷ്ടപ്പെടുത്തി കളയല്ലേ? അതത്ര ബുദ്ധിശൂന്യമായ പ്രവർത്തനമാണ്. ദുനിയാവിലെ നൈമിഷികമായ എന്തെങ്കിലും സുഖത്തിനു വേണ്ടി അത് കഴിഞ്ഞാൽ വരാനുള്ളത് സങ്കടമാണ്, ഖേദമാണ്, ഈ ലോകത്തും പരലോകത്തും. അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതിനെ നീ വേണ്ട നോക്കുകയോ, ഒരു കാതും കേട്ടിട്ടില്ലാത്തതിനെ നീ പോട്ടെ നോക്കുകയോ? ഇത് ബുദ്ധിശൂന്യതയല്ലേ? അങ്ങനെ ചെയ്യരുത്. അസ്സലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വസ്സറാത്തു ഇനിയുള്ള അഹ്ലു സുന്നത്തിന്റെ വിശ്വാസങ്ങളിൽ, ആഖിറത്തിലുള്ള വിശ്വാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സറാത്ത്. അതാ അഥവാ അൽ ജിസ്റു അല്ലദി അലാമത്തിന് ജഹന്നം, സ്വർഗ നരകത്തിന് മുകളിലുള്ള പാലം. നമ്മൾ വിശ്വസിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് അതുണ്ടെന്ന്. അതുണ്ടെന്ന് ഖുർആനിലും അതിന് സൂചനയുണ്ട്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാളുമില്ല അതിന്റെ മുന്നിൽ വരാത്തവർ, അഥവാ നരകത്തിന് മുന്നിൽ വരാത്തവരായി നിങ്ങൾ ഒരാളുമില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിന്റെ റബ്ബ് അത് തീരുമാനിച്ച ഉറപ്പുള്ള കാര്യമാണ്. അതിലിതിന് സൂചനയുണ്ട്. കാരണം ജഹന്നമിന് മുകളിലൂടെയാണ് എല്ലാവരും, ഈ പാലത്തിന് മുകളിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കുക. അത് കടക്കാതെ സ്വർഗത്തിലെത്തുകയില്ല. സിറാത്ത് എന്ന പാലം, നരകത്തിന് മുകളിലുള്ള പാലം. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വസ്സറാത്തു മൻസൂബുൻ അലാ മത്നി ജഹന്നം, ജഹന്നമിന് മുകളിൽ മൻസൂബുൻ, അത് വെക്കപ്പെട്ടിരിക്കുന്നു, സ്ഥാപിക്കപ്പെട്ടതാണ് സിറാത്ത് പാലം. സിറാത്ത് എന്ന പാലം എന്താണ് ഈ സിറാത്ത്? വഹു അൽ ജിസ്റു, ജിസ്റ് പാലത്തിന് മറ്റൊരു വാക്കാണ്, അതൊരു പാലമാണ്. സിറാത്ത് എന്ന വഴി എന്നാണ് അർത്ഥം. ഇവിടെ സിറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അതൊരു പാലമാണ്. അല്ലദീ ബൈനൽ ജന്നതി വന്നാർ, നരകത്തിനും സ്വർഗത്തിനും ഇടയിലുള്ളത്, അത് സ്ഥാപിക്കപ്പെട്ടത് ജഹന്നമിന്റെ മുകളിലാണ്. യമുറു നാസു അലൈഹി അലാ ഖദ്രി അഅമാലിഹിം, യമുറു നാസു അലൈഹി അലാ ഖദ്രി അഅമാലിഹിം, യമുറു നാസു അലൈഹി, ആ പാലത്തിന് മുകളിലൂടെ ജനങ്ങൾ കടന്നുപോകും. അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ അമലുകൾക്കനുസരിച്ച്, ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച്. അതാണ് അതിൽ കടന്ന് രക്ഷപ്പെടാൻ സാലിഹായ അമലുകളാണ് സഹായിക്കുക. ഫമിൻഹും മൻ യമുറു അലൈഹി കലംഹിൽ ബസർ, ഫമിൻഹും ജനങ്ങളിലുണ്ട് മൻ യമുറു അലൈഹി, ആ പാലത്തിന് മുകളിലൂടെ കടക്കുന്നവർ, കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട്, കണ്ണടിച്ച് തുറക്കുമ്പോഴേക്കും ആ വേഗത്തിൽ അത് കടന്ന് സ്വർഗത്തിലെത്തുന്നവർ ജനങ്ങളിലുണ്ട്. അള്ളാഹു നമ്മെ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. വമിൻഹു മയ്യമുറു കൽബറഖി, അവരിലുണ്ട് മയ്യമുറു, ആ പാലം കടക്കുന്നവർ, കൽബറഖി, മിന്നൽ വേഗത്തിൽ, ബറഖ്, ബറഖ് എന്നാൽ മിന്നൽ, റഅദ് എന്നാൽ ഇടി, ബറഖ്. വമിൻഹും മയ്യമുറു കരീഹ്, അതുപോലെ ജനങ്ങളിലുണ്ട് കാറ്റുപോലെ കടന്നു പോകുന്നവർ, കാറ്റിന്റെ വേഗതയിൽ കടന്ന് സ്വർഗത്തിലെത്തുന്നവരുണ്ട്. വമിൻഹും മയ്യമുറു കൽ ഫറസിൽ ജവാദ്, അവരിലുണ്ട് മയ്യമുറു കടന്നു പോകുന്നവർ, കൽ ഫറസിൽ ജവാദ്, വേഗത്തിലോടുന്ന ഒരു കുതിരയെ പോലെ. കുതിരക്കാരൻ എന്ന് പറയാറുണ്ടല്ലോ, രണ്ടൊന്നാണല്ലോ, കുതിരക്ക് മുകളിലുള്ള ആൾ കടക്കുക, കുതിര കടക്കുന്ന വേഗത്തിലല്ലേ എന്നതുപോലെ. വമിൻഹും മയ്യമുറു കരികാബിൽ ഇബിൽ, ഒട്ടകം സഞ്ചരിക്കുന്നതുപോലെ, ഒട്ടകം പോകുന്ന വേഗതയിൽ ആ പാലം കടക്കുന്നവരുണ്ട്. നമുക്ക് ഓരോന്നിനും ഓരോ വേഗതയാണ്, എല്ലാം ഒരുപോലെയല്ല. ഒമിൻഹും, അതുപോലെ ചില മനുഷ്യർ, അവർ കടക്കുക എങ്ങനെയാണ്? മയ്യു അദ്വ, ഓടി കടക്കും, ഓടുന്ന വേഗതയിൽ. ഒരാളുടെ മനുഷ്യർ ഓടിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഓടുന്ന വേഗതയിൽ ഓടിക്കടക്കുന്ന ആളുകളുണ്ട്. ഒമിൻഹും മയ്യംഷി മഷ്യ, അതിലൂടെ നടന്ന് കടക്കുന്നവരുണ്ട്. ومنهم من يزحف زحفا صلى الله العافية അവരിലുണ്ട് من يزحف زحفا ഇടന്ന് ആ പാലത്തിലൂടെ നീങ്ങി സ്വർഗത്തിലെത്തുന്നവർ. ومنهم അവരിലുണ്ട് من يخطف ആ പാലത്തിന് മുകളിൽ പോകുമ്പോൾ റാഞ്ചി എടുക്കപ്പെടുന്നവർ, പിടിച്ചു പറിക്കപ്പെടുന്നവർ. فيلقى في جهنم അങ്ങനെ നരകത്തിൽ വീഴുന്നവർ. صلى الله العافية فإن الجسر ഷൈഖുൽ ഇസ്ലാം പറയുന്നത് ഇതെല്ലാം ഹദീസിൽ അതുപോലെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈനൽ ജിസ്റ പാലത്തിലുണ്ട്, ഫൈനൽ ജിസ്റ അലൈഹി കലാലീബ്, അതിന്റെ പുറത്ത് കൊളുത്തുകളുണ്ട് ആ പാലത്തിൽ. തഖ്തിഫുന്നാസ ബിഅമാലിഹിം, ജനങ്ങൾ അവരുടെ അമലുകൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും പ്രവർത്തനത്തിനനുസരിച്ച് അവരെ കൊളുത്തിയെടുക്കും ആ കൊളുത്തുകൾ. ഫമൻ മറ അല സിറാത്ത് ദഖല അൽ ജന്ന, ആര് ആ പാലം മുറിച്ചു കടന്നോ ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ഫഇദാ അബറു അലൈഹി, ഇനി സ്വർഗത്തിൽ കടക്കാനുള്ളവർ ആ പാലം മുറിച്ചു കടന്നാൽ, അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ പാലത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവെ രക്ഷിക്കണമേ അള്ളാഹുവെ രക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. നോക്കുക, നരകം എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന സംഗതിയാണ്, അത് അതിന്റെ ആളുകളെ പിടിച്ചെടുക്കും. നരകം അതിന്റെ ആളുകൾ അതിന്റെ അഹലിനെ പിടിച്ചെടുക്കും. നരകത്തിന് അള്ളാഹു കണ്ണും കാതും നാവുമെല്ലാം നൽകും, അത് സംസാരിക്കും, അത് ഗർജിക്കും. സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, നരകത്തിന്റെ ആളുകൾ അതിന് ഗർജനം കേൾക്കും, അത് ഇളകി മറിയുന്നുണ്ടാകും, അത് ഭീതിപ്പെടുത്തുന്നതാണ്. മാത്രമല്ല അവർക്ക് ദൂരെ നിന്ന് തന്നെ അവർക്കത് കാണിച്ചു കൊടുക്കുമെന്നാണ് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നരകത്തെ അവർ കാണും, ദൂരെ നിന്ന് കാണും. വലന്നു അന്നഹും മുവാഖിഉഹ, അവരതിൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കും. വലം യജിദു അൻഹ മസ്രിഫ, അതിൽ നിന്ന് ഒരു മാർഗം അവർക്ക് കാണുക. ഇതെന്തിനാണ്? ശിക്ഷക്ക് മുമ്പ് ഉള്ള ഒരു ശിക്ഷയാണത് എന്ന് പറഞ്ഞാൽ, നരകത്തിൽ അവർ പ്രവേശിക്കുന്നതിന് മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹു അവർക്ക് നരകം കാണിച്ചു കൊടുക്കുന്ന, അതിലിപ്പോ ഞാൻ വീഴുമല്ലോ, അത് വേറൊരു ശിക്ഷയാണ്. നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ പാലം സിറാത്ത് അത് കടന്നാൽ, വഖഫു, അവർ നിൽക്കും, അല ഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു ഖന്തറ. ഖന്തറ എന്നാൽ ഉദ്ദേശം മറ്റൊരു ചെറിയ പാലമാണ്. സിറാത്ത് കടന്നവർക്ക് പിന്നെ ഒരു ചെറിയ പാലമുണ്ട്, ഒരു ചെറിയ സ്ഥലമുണ്ട്, അത് അവിടെ വെച്ച് ഫയുഖ്തസു ലിബഅദിഹിം മിൻ ബഅദ്, സ്വർഗക്കാരാണ്, സ്വർഗത്തിൽ കയറാൻ ഉള്ള അർഹതയുള്ളവരാണ്, പക്ഷേ അവർക്കുള്ള ബാധ്യതകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഫയുഖ്തസു ലിബഅദിഹിം മിൻ ബഅദ്, അതവിടെ വെച്ച് തീർപ്പാക്കും. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ ഒരു കാഫറായിരിക്കും, അവനുമായി ദുനിയാവിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ, അതവിടെ വെച്ച് തീർക്കും, അതുപോലും തീർക്കും. ഇവന് അങ്ങോട്ട് ദുൽമ ചെയ്ത ആൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആൾ ചിലപ്പോൾ നരകത്തിലായിരിക്കും, എന്നാലും അത് തീർക്കുന്നതാണ്. അപ്പൊ അവന് നരകത്തിൽ കിടക്കുന്നവൻ അതിന്റെ എന്തുപകാരമാണ് കിട്ടുക? അള്ളാഹു ആലം, അള്ളാഹ്ക്കാണറിയാം. പക്ഷെ തീർപ്പാക്കൂ, തീർപ്പാക്കുക തന്നെ ചെയ്യും, ഒരാളുടെ ബാധ്യതയും അവിടെ ബാക്കിയില്ല. അങ്ങനെ ഒരു കറയുമായി പോലും സ്വർഗത്തിൽ കയറൂല, മറിച്ച് അത് ശുദ്ധിയാക്കിയിട്ടേ കയറുള്ളൂ, മറിച്ച് അള്ളാഹു അത് ശുദ്ധീകരിച്ചിട്ടേ കയറ്റുകയുള്ളൂ. കാരണം സ്വർഗം തയ്യിബാണ്, വളരെ നല്ലതാണ്, നല്ലതിന് മാത്രമേ അവിടെ യോഗ്യതയുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർപ്പാക്കും അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഫൈദ ഹുദ്ദിബു വനുക്കു, ഇതും കൂടി തീർപ്പാക്കിയ പിന്നെ അവരെന്തായി? പരിശുദ്ധരായി. ഫൈദ ഹുദ്ദിബു, അവരങ്ങനെ കളങ്കരഹിതരാക്കപ്പെട്ടാൽ, വനുക്കു, ശുദ്ധീകരിക്കപ്പെട്ടാൽ, ഊദിന ലഹും ഫി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് അനുമതി നൽകപ്പെടും. അവിടെയാണ് സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് അനുമതി അതിനുശേഷമാണ് ലഭിക്കുക. വഅവ്വലു മൻ യസ്തഫ്തിഹു ബാബൽ ജന്നതി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിനൽ ഉമമി ഉമ്മതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹ്, അവിടത്തേക്ക് വേണ്ടിയാണ് അത് തുറക്കപ്പെടുക. അവിടെയുള്ള മലക്ക് പറയും, ആരാണ്? മുഹമ്മദാണ്. അതെ, താങ്കൾക്ക് വേണ്ടി തുറക്കാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, തുറന്നു കൊടുക്കും. വഅവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ഉമ്മത്തുകളിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. വഅവ്വലു മൻ യദ്ഖുലുൽ ജന്ന സമീനൽ ഉമമി, നബിമാരുടെ സമുദായങ്ങളിൽ വെച്ച് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. ഉമ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, അവരാണ് സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാവുന്നതും. അവരാണ് സ്വർഗത്തിൽ ഭൂരിപക്ഷമാരാണ്, എല്ലാ നബിമാരുടെ ഉമ്മത്തിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. اللهم اغفر لنا ذنوبنا كلها دقها وجلها واولها واخرها وسرها وعلانيتها اللهم لا تخزنا يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. الله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.